ഓസ്ട്രേലിയയുടെ രാജ്യാന്തര അതിർത്തി തുറക്കുന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ ജന്മനാട്ടിലേക്ക് വീണ്ടും യാത്രയ്ക്കൊരുങ്ങുകയാണ് നിരവധി പേർ. മുൻകാലങ്ങളിലെ യാത്രകളേക്കാൾ ഏറെ വ്യത്യസ്തമായിരിക്കുമല്ലോ പുതിയ സാഹചര്യത്തിലുള്ള ഈ യാത്ര. കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ ഏതെല്ലാം വിമാന സർവീസുകളാണ് ഇപ്പോൾ ലഭ്യമെന്നും വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. മെൽബണിൽ ഏഷ്യ ട്രാവൽസിൽ ട്രാവൽ ഏജന്റായ പ്രതീഷ് മാർട്ടിൻ ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ നമുക്കൊപ്പം ചേരുന്നു. എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ. നമസ്കാരം പ്രതീഷ് മാർട്ടിൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലിസ്.
പ്രതീഷ്, ഓസ്ട്രേലിയയിൽ നിന്ന് വിദേശ യാത്രകൾ സാധ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനായി എന്തെല്ലാം മാർഗങ്ങളാണ്, വിമാന സർവീസുകളാണ് ഇപ്പോൾ നമുക്കുള്ളത്?
കേരളത്തിലേക്ക് യാത്ര ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഇന്ത്യയുടെ എല്ലാ മേജർ എയർപോർട്ടുകളിലേക്കും ഓസ്ട്രേലിയയിലുള്ള പി ആർ ഹോൾഡേഴ്സിനും സിറ്റിസൺഷിപ്പ് ഉള്ളവർക്കും തടസ്സങ്ങളില്ല എന്നുള്ള ആ ഒരു നിയമം പാസ്സായതിൻ്റെ പിന്നാലെ പല എയർലൈൻസുകളും അവരെ വീണ്ടും സർവീസുകൾ ആരംഭിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ്. അതിൽ ആദ്യത്തെ വിജയം നേടിയിരിക്കുന്നത് ശ്രീലങ്കൻ എയർലൈൻസ് ആണ്. അപ്പോൾ കേരളത്തിലേക്ക് എളുപ്പത്തിൽ പോകാൻ ശ്രീലങ്കൻ എയർലൈൻസിനാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ ജനുവരി മാസങ്ങളിൽ സർവീസ് ഉള്ളത്. കൂടുതൽ ആളുകളും യാത്ര ചെയ്തിരുന്ന സിംഗപ്പൂർ എയർലൈൻസും മലേഷ്യൻ എയർലൈൻസും അവരുടെ ഷെഡ്യൂളുകൾ കൊച്ചിയിലേക്ക് ആരംഭിച്ചിട്ടില്ല. മലേഷ്യൻ എയർലൈൻസ് നിലവിൽ ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂർ, ചെന്നൈ, ബോംബെ, ഡൽഹി നാല് എയർപോർട്ടുകളിലേക്കാണ് സർവീസുകൾ ആരംഭിച്ചിട്ടുള്ളൂ. ബാക്കി എയർപോർട്ടുകളിലേക്ക് അവർ സാവകാശം ആരംഭിക്കുന്നുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. അത് ആഴ്ചയിൽ രണ്ട് ഫ്ലൈറ്റുകളാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, മെൽബൺ, കുലാലംപൂർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് കണക്ഷൻ പോകുന്നത്. ശ്രീലങ്കൻ എയർലൈൻസും സമാനമായ രീതിയിൽ ആഴ്ചയിൽ നാല് ദിവസങ്ങളിലാണ് ഫ്ലൈറ്റുകൾ ഉള്ളത്. മലേഷ്യൻ എയർലൈൻസ് കൊച്ചിക്കില്ല.
ഇനി മറ്റു വിമാന സർവീസുകളുടെ കാര്യം എങ്ങനെയാണ്? സിംഗപ്പൂർ എയർലൈൻസും ക്വാണ്ടസും മറ്റു വിമാന സേവനങ്ങൾ എപ്പോഴാണ് പുനരാരംഭിക്കുന്നതും ഇക്കാര്യങ്ങൾ വിശദീകരിക്കാമോ?
സിംഗപ്പൂർ എയർലൈൻസ് മാർക്കറ്റിലേക്ക് വരുന്നുള്ളൂ. അവർ ഇനിയും സമയമെടുക്കും ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കാൻ. എയർ ഇന്ത്യയും ക്വാണ്ടസും സർവീസ് ഇന്ത്യയിലേക്ക് ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും അത് ഡൽഹി, സിഡ്നിയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റുകളാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എയർ ഇന്ത്യ മെൽബണിൽ നിന്നും ഉണ്ടായിരുന്ന സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല. ഡൽഹിയിലേക്ക് സിഡ്നിയിൽ നിന്നും ഫ്ലൈറ്റ് ഉണ്ട്. മാത്രമല്ല ക്വാണ്ടസിൻ്റെ ബജറ്റ് എയർലൈൻസ് ആയിട്ടുള്ള ജെറ്റ് സ്റ്റാർ എയർലൈൻസ് ആണ് ചില ദിവസങ്ങളിൽ സർവീസ് കൊടുക്കുന്നത് ഡൽഹിക്ക്. അപ്പോൾ അതാണ് അതിനകത്ത് വരുന്ന ഒരു വശം. അത് മലയാളികൾക്ക് കണക്റ്റഡ് ആവുന്നില്ല എന്നുള്ളൊരു ദൂഷ്യം അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. കാരണം ഡൽഹിയിൽ എത്തിയതിന് ശേഷം ലഗേജ് കളക്ട് ചെയ്തിട്ട് വേറെ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ വേണം ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്ക് വരാനായിട്ട്. ഒന്നത് ജി സി സി രാജ്യങ്ങളിലേക്ക് ഖത്തർ എയർവേസ് ഉണ്ട്, എമിറേറ്റ്സ് എയർലൈൻസ് ഉണ്ട്, എത്തിഹാദ് എയർലൈൻസ് ഉണ്ട്. ഇവ ഈ മൂന്നും സർവീസുകളുണ്ട്. പക്ഷേ നമുക്ക് യാത്രാ ദൂരം ഒത്തിരി കൂടുതലാണ്. കാരണം ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയുടെ മുകളിലൂടെ പറന്ന് ജി സി സി കൺട്രികളിൽ ചെന്ന് വീണ്ടും ജി സി സി കൺട്രിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ യാത്രക്കാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് കൂടുതലാണ്.
ഇനി വിദേശയാത്രകൾ സാധ്യമാകുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് വിമാന സീറ്റുകൾ, വിമാനത്തിലുള്ള സീറ്റുകൾക്ക് പരിധികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ, എങ്ങനെയാണ്?
അത് നല്ലൊരു ചോദ്യം തന്നെയാണ് ഡെലിസ്. കാരണം പാരഡിക്കുവിന് മുമ്പ് യാത്രകൾക്ക് ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ ട്രാവൽ ബബിൾ ഉണ്ടായിരുന്നുവെങ്കിലും ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുമായിരുന്ന യാത്രക്കാരുടെ എണ്ണം 35, 45, 50 എന്നുള്ള ചില ക്യാപ്പുകൾ ഓരോ സംസ്ഥാനത്തിനും അപ്ലൈ ചെയ്തതുകൊണ്ട് യാത്രക്കാരെ അധികം കൊണ്ടുവരാൻ സാധിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ അതിർത്തികൾ ഓപ്പൺ ചെയ്തപ്പോൾ ആ ഒരു ഫ്ലൈറ്റിനകത്തുള്ള 300, 350, 400 സീറ്റുകളുള്ള കാരിയേഴ്സിന് ഫുൾ കപ്പാസിറ്റിയിലും ഇപ്പോൾ ഓപ്പറേഷൻ സാധ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ക്യാപ്പില്ല.
ഇനി യാത്രകൾ പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ കൂടി അനിശ്ചിതാവസ്ഥ ഇപ്പോഴും ബാക്കി നിൽപ്പുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ടിക്കറ്റ് റദ്ദാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, റീഫണ്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി എങ്ങനെയാണ് മുന്നോട്ടുള്ള വിവരങ്ങൾ, എന്താണ്?
ഇപ്പോൾ നിലവിൽ ശ്രീലങ്കൻ എയർലൈൻസ് അവർ റീഫണ്ടുകൾ ഇപ്പോൾ ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മുടെ റിസൾട്ട് പോസിറ്റീവ് ആണ് എങ്കിൽ, യാത്രയ്ക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവർ റീഫണ്ട് തരുന്നുണ്ട്. റീഫണ്ടിന് അവർ ഒരു നോമിനൽ ക്യാൻസലേഷൻ ഫീ കളക്ട് ചെയ്യും, പക്ഷേ അവർ റീഫണ്ട് അനുവദിക്കുന്നുണ്ട്. കൂടാതെ ട്രാവൽ ഇൻഷുറൻസ് നിർബന്ധിതമാക്കുന്നുണ്ട് എല്ലാ എയർലൈൻസുകളും. അത് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ചില റേറ്റുകൾ, ചില ബുക്കിംഗ് ക്ലാസ്സിലെ റേറ്റുകൾ നോൺ റീഫണ്ടബിൾ ടിക്കറ്റ് ആണ്. അന്നേരം നമുക്ക് ഇരുപക്ഷെ ഈ പറഞ്ഞ ഇളവുകൾ ലഭ്യമാവില്ല എയർലൈൻസിന്റെ ഭാഗത്തുനിന്ന്. അങ്ങനെ വരുമ്പോൾ ട്രാവൽ ഇൻഷുറൻസ് കമ്പനി നമുക്ക് റീഫണ്ട് നേടിത്തരാൻ സഹായകരമാവും. ഇപ്പോൾ നിലവിൽ ശ്രീലങ്കൻ എയർലൈൻസ് മാത്രമാണ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശ്രീലങ്കൻ എയർലൈൻസും ജി സി സി വഴി പോകുന്ന എമിറേറ്റ്സ്, ഖത്തർ എയർലൈൻസുകളാണ് സർവീസ് ഉള്ളൂ എന്ന നിലയ്ക്ക് അവരുടെ ഇപ്പോഴത്തെ ടിക്കറ്റ് ഫെയറുകൾ റീഫണ്ടബിൾ ആയിട്ടുള്ള മോഡിലാണ് കിടക്കുന്നത്. രണ്ട് രീതിയിലും ഉപയോഗിക്കാം, നമുക്ക് റീഫണ്ട് വേണമെങ്കിൽ റീഫണ്ട് എടുക്കാം, അതല്ല ഈ ടിക്കറ്റിനെ അടുത്ത ഭാവി യാത്രയ്ക്ക് വിനിയോഗിക്കാം. കോംപ്ലിക്കേഷനും ചില കാര്യങ്ങളിലുണ്ട്. അവിടെ കോംപ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ ബുക്കിംഗ് ക്ലാസ്സിൽ അല്ലെങ്കിൽ നോൺ ഫ്ലെക്സി ക്ലാസ്സിലാണ് എങ്കിൽ ഓപ്ഷൻ തരത്തില്ല, അതായത് റീഫണ്ടും അനുവദിക്കില്ല, അവർ പകരം ഒരു വൗച്ചർ അതിനെ ഉപരി നമുക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കും, അതിന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും.
ഇനി വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പരിശോധനാ ഫലം, ഇക്കാര്യങ്ങൾ കൂടി വിശദീകരിക്കാമോ?
വളരെ ഇമ്പോർട്ടൻ്റ്, ഇവിടുന്ന് പോകുന്നതിന് മുമ്പുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡബിൾ ഡോസ് വാക്സിനേഷൻ എടുത്തവരെ മാത്രമാണ് ഫ്ലൈറ്റിൽ അനുവദിക്കുന്നുള്ളൂ യാത്ര ചെയ്യാൻ. രണ്ടാമത്തത്, നമ്മൾ ഈ പറഞ്ഞ വണ്ണം യാത്രയ്ക്ക് പോകുന്നതിൻ്റെ 72 മണിക്കൂറിനുള്ളിൽ, പുറപ്പെടുന്നതിന് 72 മണിക്കൂറിനുള്ളിൽ RT-PCR ടെസ്റ്റ് നടത്തി അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആണെന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് അവർ PDF കോപ്പി ഇമെയിലിലേക്ക് അയച്ചു ലാബാർ. ആ ഇമെയിൽ കോപ്പിയുടെ അതിൻ്റെ 2 പ്രിന്റ് എടുക്കണം, കയ്യിൽ ഹാർഡ് കോപ്പിയായിട്ട് കരുതണം. എയർപോർട്ടിൽ ചെല്ലുമ്പോൾ എയർലൈൻസ് അതോറിറ്റികളെ കാണിക്കേണ്ടതുണ്ട്. വാക്സിനേഷൻ 16 വയസ്സിന് മുകളിലുള്ളവർക്ക് ബാധകം. ഈ യാത്രയ്ക്ക് മുമ്പ് നെഗറ്റീവ് PCR ടെസ്റ്റ് കുട്ടികളും ഇൻഫൻറ്റും ചെയ്യേണ്ടതുണ്ട്.
പഴയതുപോലെയുള്ള ഒരു യാത്ര പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യത്തിലും ചില നിയന്ത്രണങ്ങളെങ്കിലും മാസ്കുമായി ബന്ധപ്പെട്ടും മറ്റു നിയന്ത്രണങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ, എന്തെല്ലാം കാര്യങ്ങളാണ് എയർലൈനുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്?
പണ്ടത്തെ പോലെ ഫുൾ ബോഡി കവർ ചെയ്യുന്ന ഡ്രസ്സുകളൊന്നും ഇട്ട് ഇരിക്കേണ്ടതില്ല. മാസ്ക് വെക്കണം, മാസ്ക് വെച്ച് വേണം യാത്ര ചെയ്യാനായിട്ട്. അത് ഫ്ലൈറ്റിനകത്ത് അവർക്ക് ലഭ്യമാണ്, അത് സൗജന്യമായിട്ട് എയർലൈൻസുകാർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ എത്തുമ്പോൾ എയർപോർട്ടിൽ, കൊച്ചി എയർപോർട്ടിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ യാത്രക്കാരെ. ആ യാത്രക്കാർക്ക് നെഗറ്റീവ് ആണ് എങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള, ഇപ്പോൾ കുത്തിവയ്പ്പ് നടത്തിയിട്ടുള്ള യാത്രക്കാരാണല്ലോ എല്ലാവരും തന്നെ, അപ്പോൾ അവർക്ക് ഹോം ക്വാറന്റൈനിലായിരിക്കും പോകേണ്ടി വരാം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിൽ ഹോം ക്വാറന്റൈൻ നെഗറ്റീവ് റിസൾട്ട് ആണ് എങ്കിൽ ആവശ്യമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. വരുന്ന ആൾക്ക് കൊറോണ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ. ഓസ്ട്രേലിയയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ RT-PCR ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ചുള്ള യാത്രയിലും 72 മണിക്കൂറിനുള്ളിൽ RT-PCR ടെസ്റ്റ് നടത്തിയതിൻ്റെ റിസൾട്ടുമായിട്ട് വേണം എയർപോർട്ടിലെത്താൻ.
പ്രതീഷ്, എയർ സുവിധയുടെ സേവനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കാമോ, എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്?
ഇതൊരു പുതിയ സംവിധാനമാണ്, ഇത് എത്ര നാളത്തേക്ക് ഉണ്ടാവും എന്നറിയില്ല. പക്ഷെ നിലവിൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന ഓരോ പൗരനും എയർ സുവിധ എന്ന് പറയുന്ന പോർട്ടലിൽ നമ്മളുടെ യാത്രയുടെ വിശദാംശങ്ങൾ ഫില്ലപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് രജിസ്റ്റർ ചെയ്യണം, നിർബന്ധമാണ്. നിങ്ങൾ ഏത് രാജ്യത്തു നിന്ന് യാത്ര പുറപ്പെടുന്നു, ഏത് രാജ്യങ്ങളിൽ ഉള്ള സിറ്റികളിൽ ഇറങ്ങുന്നു, അവിടെ നിന്ന് ഫൈനലായിട്ട് എത്തുന്ന ഇന്ത്യൻ സിറ്റി ഏതാണ്, പാസ്പോർട്ട് നമ്പർ, നിങ്ങളുടെ ഫ്ലൈറ്റ് നമ്പർ, കൂടാതെ നമ്മുടെ RT-PCR ടെസ്റ്റ് നടത്തിയതിൻ്റെ കോപ്പി ഒരെണ്ണം അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ അറ്റാച്ചും കൂടി ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഫോം സക്സസ്ഫുള്ളി രജിസ്റ്റർ ആവുന്നത്. അന്നേരം വരുന്ന വിജയകരമായി നിങ്ങൾ ഈ ഫോം ഫില്ലപ്പ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് സർട്ടിഫിക്കറ്റ് വരും. അത് നമ്മൾ പ്രിന്റ് എടുത്ത് കൈപ്പിടിക്കേണ്ടതുണ്ട്. എയർപോർട്ടിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ ചെല്ലുമ്പോൾ എയർ സുവിധയുടെ ഈ ഫോം, പ്രിന്റ് ചെയ്തിരിക്കുന്ന ഫോം, 2 കോപ്പി എടുക്കേണ്ടതുണ്ട്. ഒരു കോപ്പി നമ്മുടെ ആദ്യത്തെ എയർപോർട്ടിലും 2-ാമത്തെ കോപ്പി അവസാനം ഇറങ്ങുന്ന എയർപോർട്ടിലും കൊടുക്കേണ്ടതുണ്ട്.
വളരെയധികം നന്ദി പ്രതീഷ് മാർട്ടിൻ, ഈ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്.
താങ്ക് യു ഡെലീസ്.